ஓம் சாந்தி. 3-2-2025 பிரபாத முரளி. மதுரமாய குட்டிகளே, ஆத்மாவாகുന്ന ஜோதியിൽ ஞான யோகத்தின் நெய் ஒழிக்கുകയാണെങ്കில் ஜோதி தெளிஞ்சிருக்கும். ஞானத்தின் யோகத்தின் வித்தியாசம் நல்ல ரீதியில் மனசிலக்கணும். சோதியம்: பாபையுடைய கர்த்தவியம் பிரேரணையிலூட நடக்கையில் பாபக்கு இவட வரேண்டதாய் தே வந்து எந்த? உத்தரம்: எந்த கொண்டால் மனுஷருடைய புத்தி தீர்த்தும் தமோ பிரதானமான. தமோ பிரதான புத்திக்கு பிரேரண பிடிச்செடுக்குவான் சாதிக்கல. பாப வரணுண்டு, அதுகொண்டான பரையது ஆகாஷ சிம்ஹாசனம் உபேட்சிச்சு வந்தாலும் என்ன. கீதம்: ஆகாஷ சிம்ஹாசனம் உபேட்சிச்சு ஈ பூமியிலேக்கு வரூ. ஓம் சாந்தி. பக்தரான ஈ கீதம் உண்டாக்கியது. இது அர்த்தம் எத்த நல்லதான. பரையு ஆகாஷ சிம்ஹாசனம் உபேட்சிச்சு வந்தாலும் ஆகாஷம் இவடையான உள்ளது. இதான வசிக்கானுள்ள ஆஸ்தானம். ஆகாஷத்தில் ஒரு வஸ்துவும் வரல. ஆகாஷ சிம்ஹாசனம் என்பயோ ஆகாஷ தத்துவத்தில் நீங்கள் வசிக்கோ. பாப வசிக்கிறது மகத்தத்துவத்திலான. ஆத்மாக்கள் வசிக்கிற ஸ்தானத்தை பிரம்மம் அல்ல மகத்தத்துவம் என்ன. பாப வரதும் அவிடுன்னு தண்ணியான. ஆரெங்கிலும் ஒராள் வரணமல்லோ. வரூ, ஞங்களோட ஜோதி தெளிக்கூ என்பயோ. பரையாறுண்டு: ஒன்று, அந்தன் சந்தானங்கள் அந்தர். ரெண்டு, காழ்ச்சியுள்ளவருடைய சந்தானங்கள் காழ்ச்சியுள்ளவர். திருதராஷ்டிரர், யுதிஷ்டிரன் என்னிங்கன பேருகள் காணிக்கிண்டு. இவரெல்லாம் ராவணன் சந்தானங்களான. மாயையாகுந்த ராவணனல்லே. சர்வர்க்கும் ராவண புத்தியான. நீங்கள்கிப்போ ஈஸ்வரீய புத்தியான. பாப நீங்களுடைய புத்தியுடைய பூட்டு துறந்து தருகையான. ராவணன் பூட்டுன்னு. சில காரியங்கள் மனசிலக்காத்தவரை குறிச்சு பரையாறுண்டு, இவர் கல்லு புத்தியான என்ன. பாப வந்திவிட ஜோதி தெளிக்கோ. பிரேரணையிலூட காரியங்கள் நடக்கல. சதோ பிரதானமாயிருந்த ஆத்மாவிட் சக்தி இப்போ குறஞ்சு போய் தமோ பிரதானமாயிருக்கோ. பூர்ணமையும் சக்திஹீனமாயிருக்கோ. ஆரெங்கிலும் மரிக்கும்போது தீபம் தெளிச்சு வைக்காறு. ஈ தீபம் எதினான தெளிக்கிறது? ஜோதி அணஞ்சு போய் அந்தகாரம் வரான் பாடில்ல என்று விசாரிச்சு தீபம் தெளிக்கோ. இவட ஜோதி தெளிச்சால் அவிடெங்கே பிரகாஷம் வரான. ஒன்றும் தான் மனசிலக்கல. இப்போ நீங்கள் சூக்ம புத்தி உள்ளவராயி. ஞான் நீங்களே ஸ்வச்ச புத்தி உள்ளவராக்கோ என் பாப பரையு. ஞானத்தின் நெய் ஒழிக்கோ. இதெல்லாம் மனசிலக்கி கொடுக்கவானுள்ள காரியங்களான. ஞானவும் யோகவும் ரெண்டும் ரெண்டு காரியமான. யோகத்தினே ஞானம் என்பயில்ல. என்னை ஓர்மிக்கூ என் ஞானம் பகவான் வந்து தந்திட்டு சிலர் மனசிலக்கோ. என்னால் இதுனே ஞானம் என்பயில்ல. இவட அச்சனும் குட்டிகளும் ஆன. குட்டிகள்க்கறியாம் இது நம்முடைய அச்சனான. இக்காரியத்தில் ஞானமில்ல. இது கேவலம் ஓர்மையுடைய காரியமான. பாப பரையு, என்னை ஓர்மிச்சால் மாத்திரம் மதி. இது சாதாரண காரியமான. இது ஞானம் என்பயில்ல. குட்டி ஜன்மம் எடுத்தால் தீர்ச்சியாயும் அச்சனை ஓர்மிக்குமல்லோ. ஞானம் விஸ்தாரம் உள்ளதான. என்னை ஓர்மிக்கூ என் பாப பரையது ஞானமல்ல. நீங்கள் ஸ்வயம் அறியுது நம்ம ஆத்மாக்களான. நம்முடைய அச்சன் பரமமாய ஆத்மாவான, பரமாத்மாவான. இது ஞானம் என்பயுமோ? ബാബയെ വിളിക്കുന്നുണ്ട്. ജ്ഞാനമെന്നാൽ അറിവാണ്. എം എയും ബി എയും പഠിക്കുന്നവർക്ക് എത്ര പുസ്തകങ്ങൾ പഠിക്കേണ്ടി വരുന്നു? ബാബ പറയുന്നു, നിങ്ങൾ എന്റെ കുട്ടികളല്ലേ, ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എന്നോട് തന്നെ യോഗം വയ്ക്കൂ, അർത്ഥം ഓർമ്മിക്കൂ. ഇതിനെ ജ്ഞാനം എന്ന് പറയില്ല. നിങ്ങൾ കുട്ടികൾ തന്നെയാണ്. നിങ്ങൾ ആത്മാക്കൾ ഒരിക്കലും നശിക്കില്ല. ആരെങ്കിലും മരിച്ചാൽ അവരുടെ ആത്മാവിനെ വിളിക്കാറുണ്ട്. ശരീരം നശിച്ചുപോയല്ലോ. ആത്മാവ് ആഹാരമെങ്ങനെ കഴിക്കും? ഭോജനം ബ്രാഹ്മണൻ തന്നെ കഴിക്കും. എന്നാൽ ഇതെല്ലാം ഭക്തി മാർഗത്തിലെ ആചാരരീതികളാണ്. നമ്മൾ പറഞ്ഞാൽ ഭക്തി മാർഗം നിലയ്ക്കുകയൊന്നുമില്ല, അങ്ങനെ തന്നെ നടക്കും. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ചാൽ അടുത്തതെടുക്കും. ജ്ഞാന യോഗത്തിന്റെ വ്യത്യാസം കുട്ടികളുടെ ബുദ്ധിയിൽ സ്പഷ്ടമായിരിക്കണം. എന്നെ ഓർമ്മിക്കൂ എന്ന് ബാബ പറയുന്നത് ജ്ഞാനമല്ല, ഇത് ബാബ തന്ന ഡയറക്ഷനാണ്. ഇതിനെയാണ് യോഗം എന്ന് പറയുന്നത്. സൃഷ്ടിചക്രം എങ്ങനെയാണ് കറങ്ങുന്നതെന്നുള്ളതാണ് ജ്ഞാനം. യോഗം അർത്ഥം ഓർമ്മ. കുട്ടികളുടെ കടമയാണ് അച്ഛനെ ഓർമ്മിക്കുക എന്നത്. അത് ലൗകികവും ഇത് പാരലൗകികവുമാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ ജ്ഞാനം വേറെയായി. അച്ഛനെ ഓർമ്മിക്കൂ എന്ന് കുട്ടികളോട് പറയേണ്ടി വരുമോ? ജനിച്ചാൽ പിന്നീട് ലൗകിക അച്ഛനെ ഓർമ്മിക്കും. ഇവിടെ ബാബയെ ഓർമ്മിക്കുവാൻ വേണ്ടി ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. ഇവിടെ പരിശ്രമം തോന്നും. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുക വളരെ പരിശ്രമിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് യോഗത്തിലിരിക്കാൻ സാധിക്കുന്നില്ല എന്ന്. കുട്ടികൾ എഴുതാറുണ്ട്, മറന്നുപോയി ബാബ എന്ന്. ജ്ഞാനം മറന്നുപോകുന്നു എന്ന് പറയാറില്ല. ജ്ഞാനം വളരെ സഹജമാണ്. ഓർമ്മയെ ജ്ഞാനം എന്ന് പറയില്ല. ഓർമ്മയിൽ മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നു. ജ്ഞാനത്തിൽ ഒരാൾ വളരെ മിടുക്കനാണ്, നന്നായി മുരളി വായിക്കും. എന്നാൽ ബാബ ഓർമ്മയുടെ ചാർട്ട് ചോദിക്കും, എത്ര സമയം ബാബയെ ഓർമ്മിച്ചു എന്ന്. ഓർമ്മയുടെ ചാർട്ട് യഥാർത്ഥ രീതിയിൽ എഴുതി ബാബയെ കാണിക്കൂ. ഓർമ്മ തന്നെയാണ് മുഖ്യമായ കാര്യം. വന്ന് പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് പതീതർ തന്നെയാണ് വിളിക്കുന്നത്. പാവനമാകുന്ന കാര്യമാണ് മുഖ്യമായത്. ഇതിലാണ് മായയുടെ വിഘ്നം വരുന്നത്. ശിവഭഗവാനുവാച, ഓർമ്മിക്കുന്ന കാര്യത്തിൽ സർവരും ദുർബലരാണ്. മുരളി നല്ല രീതിയിൽ വായിക്കുന്ന പല കുട്ടികളും ഓർമ്മയിൽ ദുർബലരാണ്. യോഗത്തിലൂടെയാണ് വികർമ്മം വിനാശമാകുന്നത്. യോഗത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങൾ പൂർണമായും ശാന്തമാകുന്നു. ഒരു ബാബയെ അല്ലാതെ മറ്റാരെയും ആരുടെ ദേഹത്തിനെയും ഓർമ്മിക്കരുത്. മുഴുവൻ ലോകവും നശിക്കും. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് ആത്മാവിനറിയാം. പിന്നീട് രാജധാനിയിലേക്ക് വരും. സദാ ഈ കാര്യം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. കേൾക്കുന്ന ജ്ഞാനം ആത്മാവിലുണ്ടായിരിക്കണം. യോഗേശ്വരനായ ബാബ ഓർമ്മിക്കുവാൻ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഈശ്വരനെ യോഗേശ്വരൻ എന്ന് പറയില്ല. നിങ്ങളാണ് യോഗേശ്വരന്മാർ. ഈശ്വരനായ പിതാവ് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഓർമ്മിക്കുവാൻ പഠിപ്പിക്കുന്നത് ഈശ്വരീയ പിതാവാണ്. നിരാകാരനായ ആ ബാബ ശരീരത്തിലിരുന്ന് കേൾപ്പിക്കുന്നു. കുട്ടികളും ശരീരത്തിലിരുന്ന് കേൾക്കുന്നു. ചിലർക്ക് യോഗത്തിൽ പക്വത നേടിയിട്ടില്ല. അല്പം പോലും ഓർമ്മിക്കുന്നതേയില്ല. ജന്മജന്മാന്തരത്തെ പാപങ്ങൾക്കെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. ഇവിടെ വന്നിട്ട് ചെയ്ത പാപങ്ങൾക്ക് 100 മടങ്ങ് ശിക്ഷ അനുഭവിക്കും. ജ്ഞാനം നല്ലതുപോലെ പറയും, എന്നാൽ യോഗമില്ല. അതുകൊണ്ട് പാപം ഭസ്മമാകുന്നില്ല, ദുർബലരായി തന്നെ ഇരിക്കുന്നു. അതിനാൽ പരിപൂർണ സത്യമായ മാല തയ്യാറാക്കിയത് 8-ന്റെയാണ്. നവരത്നങ്ങൾ പ്രസിദ്ധമാണ്. 108 രത്നങ്ങൾ എന്നെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? 108 രത്നങ്ങൾ കൊണ്ടുള്ള ഒരു വസ്തുവും ഉണ്ടാക്കാറില്ല. ഈ കാര്യങ്ങളൊന്നും നല്ലതുപോലെ മനസ്സിലാക്കാത്തവർ ഒരുപാടുണ്ട്. ഓർമ്മയെ ജ്ഞാനം എന്ന് പറയില്ല, സൃഷ്ടിചക്രത്തെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ശാസ്ത്രങ്ങളിൽ ജ്ഞാനം ഇല്ല. ശാസ്ത്രങ്ങളൊക്കെ ഭക്തിമാർഗത്തിന്റെയാണ്. ബാബ സ്വയം പറയുന്നു, ഇതിലൂടെയൊന്നും എന്നെ ലഭിക്കില്ല. സന്യാസിമാരുൾപ്പെടെയുള്ളവരെ ഉദ്ധരിക്കുവാൻ ഞാൻ വരുന്നു. ബ്രഹ്മത്തിൽ ലീനമാകും എന്നവർ വിചാരിക്കുന്നു. ഉദാഹരണത്തിന് ജലത്തിലെ കുമിളകളെ കാണിക്കുന്നു. നിങ്ങളിനി ഇങ്ങനെ വിചാരിക്കില്ല. നമ്മൾ ആത്മാക്കൾ ബാബയുടെ കുട്ടികളാണ് എന്ന് നിങ്ങൾക്കറിയാം. എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന അക്ഷരവും പറയുന്നുണ്ട്, എന്നാൽ അർത്ഥം മനസ്സിലാക്കുന്നില്ല. നമ്മൾ ആത്മാവാണെന്നെല്ലാം പറയുന്നുണ്ട്, എന്നാൽ ആത്മാവെന്താണ്, പരമാത്മാവെന്താണ് എന്ന് അല്പം പോലും അറിയുന്നില്ല. ബാബ വന്നിതൊക്കെ കേൾപ്പിക്കുന്നു. നമ്മൾ ആത്മാക്കളുടെ വീട് അവിടെ, അതായത് പരംധാമത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. ഓരോ ആത്മാവിനും അവരവരുടെ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ആരാണ് സുഖം നൽകുന്നത്, ആരാണ് ദുഃഖം നൽകുന്നത്, ഇതൊന്നും ആർക്കും അറിയില്ല. ഭക്തി രാത്രിയും ജ്ഞാനം പകലുമാണ്. 63 ജന്മം നിങ്ങൾ കഷ്ടപ്പെട്ടു, പിന്നെ നിങ്ങൾക്ക് ജ്ഞാനം നൽകാൻ എത്ര സമയമെടുക്കുന്നു? 1 സെക്കൻഡ്. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പാടാറുമുണ്ട്. ഇത് നിങ്ങളുടെ അച്ഛനല്ലേ? പതീത പാവനനാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമായി മാറുന്നു. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇതാണ് ചക്രം. പേരുകളെല്ലാം അറിയാം, എന്നാൽ കല്ല് ബുദ്ധികളായത് കാരണം സമയത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. കലിയുഗം മോശമാണെന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. അഥവാ ഇനിയും കലിയുഗം തുടർന്നു പോവുകയാണെങ്കിൽ കൂടുതൽ അന്ധകാരം നിറയും. അതുകൊണ്ടാണ് പാടുന്നത്, കുംഭകർണ നിദ്രയിലായിരുന്നപ്പോൾ വിനാശം സംഭവിച്ചു. അല്പം ജ്ഞാനം കേട്ടാലും മതി പ്രജയാകും. ലക്ഷ്മി നാരായണന്റെ സ്ഥാനം എവിടെ കിടക്കുന്നു? പ്രജയുടെ സ്ഥാനം എവിടെ കിടക്കുന്നു? പഠിപ്പിക്കുന്ന ആൾ ഒന്നു തന്നെയാണ്. ഭാഗ്യം ഓരോരുത്തരുടെയും ഓരോന്നാണ്. ചിലർ സ്കോളർഷിപ്പ് നേടുന്നുവെങ്കിൽ ചിലർ തോറ്റുപോകുന്നു. എന്തുകൊണ്ട് രാമന് ബാണം അടയാളമായി കാണിച്ചിരിക്കുന്നു? കാരണം തോറ്റുപോയി. ഇതും ഗീതാ പാഠശാലയാണ്. ചിലർ അല്പം പോലും മാർക്ക് വാങ്ങാൻ യോഗ്യരല്ല. ഞാൻ ആത്മാവ് ബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്, ഇങ്ങനെ ബാബയെ ഓർമ്മിക്കണം. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തവർ എന്ത് പദവി നേടും? ഓർമ്മിക്കുന്നില്ലെങ്കിൽ വളരെയധികം നഷ്ടം വരും. ഓർമ്മയുടെ ബലം വളരെയധികം അത്ഭുതം ചെയ്യുന്നു. കർമ്മേന്ദ്രിയങ്ങൾ പൂർണമായും ശാന്തവും ശീതളവും ആകുന്നു. ജ്ഞാനത്തിലൂടെ ശാന്തി ലഭിക്കില്ല, യോഗബലത്തിലൂടെ ശാന്തി ലഭിക്കുന്നു. ഞങ്ങൾക്ക് ഗീതാ ജ്ഞാനം കേൾപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് ഭാരതവാസികൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആരുവരും? കൃഷ്ണന്റെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട്. വിളിച്ചു വരുത്തുന്നതിനായി ആരും സിംഹാസനത്തിലൊന്നും ഇരിക്കുന്നില്ല. ചിലർ പറയാറുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിന്റെ ആത്മാവിനെയാണ് ഓർമ്മിക്കുന്നത്. എന്നാൽ ആ ആത്മാവ് ഇവിടെ തന്നെയുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട്, തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് ആരറിയുന്നു? ഒന്നാം നമ്പറായ ലക്ഷ്മി നാരായണൻ പോലും പൂർണമായും 84 ജന്മങ്ങൾ എടുക്കുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ തിരിച്ചു പോകാൻ സാധിക്കും? ഇതെല്ലാം കണക്കുള്ളതല്ലേ? മനുഷ്യർ പറയുന്നതെല്ലാം പൊള്ളത്തരമാണ്. പകുതി കൽപ്പം അസത്യഖണ്ഡവും പകുതി കൽപ്പം സത്യഖണ്ഡവുമാണ്. ഈ സമയത്ത് എല്ലാവരും നരകവാസികളാണ്. വീണ്ടും ഭാരതവാസികൾ തന്നെയാണ് സ്വർഗവാസികളാകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. മനുഷ്യർ എത്രമാത്രം വേദശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കുന്നു, ഇതിലൂടെ മുക്തി ലഭിക്കുമോ? ഇറങ്ങുക തന്നെ വേണം. ഓരോ വസ്തുവിനും സതോ രജോ തമോയിൽ വരിക തന്നെ ചെയ്യും. ന്യൂ വേൾഡ് അതായത് പുതിയ ലോകം എന്ന് പറയുന്നത് എന്തിനെയാണ് എന്ന് ആർക്കും അറിയില്ല. ബാബ സന്മുഖത്തിരുന്ന് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നു. ദേവീ ദേവതാ ധർമ്മം ആരെപ്പോൾ സ്ഥാപിച്ചുവെന്ന് ഭാരതവാസികൾക്കറിയില്ല. എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും ചില കുട്ടികൾ യോഗത്തിൽ തോറ്റുപോകുന്നു. യോഗമില്ലെങ്കിൽ വികർമ്മം വിനാശമാകില്ല, ഉയർന്ന പദവിയും ലഭിക്കില്ല. യോഗത്തിൽ ലഹരിയുള്ളവർക്കേ ഉയർന്ന പദവി ലഭിക്കുകയുള്ളൂ. അവരുടെ കർമ്മേന്ദ്രിയങ്ങൾ പൂർണമായും ശീതളമാകുന്നു. ദേഹസഹിതം സർവതും മറന്ന് ദേഹി അഭിമാനി ആകണം. നമ്മൾ അശരീരിയാണ്, ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും മനസ്സിലാക്കണം, ഈ ശരീരം ഉപേക്ഷിക്കണം. നമ്മൾ പാർട്ട് അഭിനയിച്ചു, ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. ബാബയിൽ ജ്ഞാനമുണ്ട്, ബാബയ്ക്ക് ആരെയും ഓർമ്മിക്കണ്ട. ഈ ജ്ഞാനം നമുക്ക് ലഭിച്ചു, നിങ്ങൾ കുട്ടികൾ തന്നെ ഓർമ്മിക്കണം. ബാബയെ ജ്ഞാനസാഗരൻ എന്ന് വിളിക്കുന്നു, യോഗസാഗരൻ എന്ന് പറയില്ലല്ലോ. ചക്രത്തിന്റെ ജ്ഞാനവും കേൾപ്പിക്കുന്നു, തന്റെ പരിചയവും നൽകുന്നു. ഓർമ്മയെ ജ്ഞാനം എന്ന് പറയില്ല. ഓർമ്മ കുട്ടികൾക്ക് സ്വതവേ വരുന്നതാണ്. ഓർമ്മിച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ സമ്പത്തെങ്ങനെ ലഭിക്കും? അച്ഛനുള്ളവർക്ക് സമ്പത്ത് തീർച്ചയായും ലഭിക്കും. പിന്നീടുള്ളതാണ് ജ്ഞാനം. 84 ജന്മം നമ്മൾ എങ്ങനെ എടുക്കുന്നു, സതോ പ്രധാനത്തിൽ നിന്നും എങ്ങനെ തമോ പ്രധാനമാകുന്നു, തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുന്നതെങ്ങനെ, ഇതെല്ലാം ബാബ മനസ്സിലാക്കി തരുന്നു. ബാബയുടെ ഓർമ്മയിൽ ഇപ്പോൾ സതോ പ്രധാനമാകണം. നിങ്ങൾ ആത്മീയ കുട്ടികൾ ആത്മീയ അച്ഛന്റെ അടുക്കൽ വന്നിരിക്കുമ്പോൾ ബാബയ്ക്കും ശരീരം ആധാരമാക്കേണ്ടി വരുന്നു. ഞാൻ വൃദ്ധ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറയുന്നു. ഇദ്ദേഹവും വാനപ്രസ്ഥ അവസ്ഥയിലാണ്. ബാബ വരുമ്പോൾ മുഴുവൻ സൃഷ്ടിയുടെയും മംഗളം ഉണ്ടാകുന്നു. ഇതാണ് ഭാഗ്യശാലി രഥം. ഇതിലൂടെ എത്ര സേവനമാണ് നടക്കുന്നത്! ശരീരത്തിന്റെ ബോധം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഓർമ്മിക്കണം. ഇതിൽ ജ്ഞാനത്തിന്റെ കാര്യമില്ല. ഓർമ്മിക്കുവാൻ കൂടുതൽ പഠിപ്പിക്കുന്നു. ജ്ഞാനം സഹജമാണ്, ചെറിയ കുട്ടിക്ക് പോലും കേൾപ്പിക്കുവാൻ സാധിക്കും. ബാബയെ ഓർമ്മിക്കുവാനാണ് പരിശ്രമം. ഒരാളെ മാത്രം ഓർമ്മിക്കണം, ഇതിനെയാണ് അവ്യഭിചാരി ഓർമ്മ എന്ന് പറയുന്നത്. ആരുടെയെങ്കിലും ശരീരത്തെ ഓർമ്മിക്കുന്നതിനെയാണ് വ്യഭിചാരി ഓർമ്മ എന്ന് പറയുന്നത്. ഓർമ്മയിലൂടെ സർവരെയും മറന്ന് അശരീരിയാകണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ഓർമ്മയുടെ ബലത്തിലൂടെ തന്റെ കർമ്മേന്ദ്രിയങ്ങളെ ശീതളവും ശാന്തവുമാക്കണം. ഫുൾ പാസ്സാകുന്നതിനു വേണ്ടി യഥാർത്ഥ രീതിയിൽ ബാബയെ ഓർമ്മിച്ച് പാവനമാകണം. 2. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബുദ്ധിയിലുണ്ടായിരിക്കണം. നമുക്ക് ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങണം. ബാബയിൽ പൂർണ്ണ ജ്ഞാനമുള്ളതുപോലെ മാസ്റ്റർ ജ്ഞാനസാഗരമാകണം. വരദാനം കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ ശ്രേഷ്ഠസ്ഥിതിയുടെ സീറ്റിൽ സെറ്റായിരിക്കുന്ന സദാസമ്പന്നരായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിൽ ഇരിക്കുന്നതിലൂടെ ഓരോ അസംഭവ്യമായ കാര്യവും സംഭവ്യമാകുന്നു. ഇതുതന്നെയാണ് സർവശ്രേഷ്ഠ സ്വരൂപം. ഈ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ സമ്പന്നരായി ഭവിക്കട്ടെ എന്ന വരദാനം പ്രാപ്തമാകുന്നു. ബാബ്ദാദ സർവ കുട്ടികൾക്കും സദാ സുഖദായി സ്ഥിതിയുടെ സീറ്റ് നൽകുന്നു. സദാ ഈ സീറ്റിൽ തന്നെ സെറ്റായിരിക്കുകയാണെങ്കിൽ അതീന്ദ്രിയ സുഖത്തിന്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കാം. കേവലം വിസ്മൃതിയുടെ സംസ്കാരം സമാപ്തമാക്കൂ. ശ്ലോകൻ ശക്തിശാലിയായ ആന്തരിക മനോഭാവത്തിലൂടെ ആത്മാക്കളെ യോഗ്യരും യോഗികളുമാക്കി മാറ്റൂ. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏകമത്തത്തിന്റെ വായുമണ്ഡലം അപ്പോഴാണ് ഉണ്ടാവുക എപ്പോഴാണോ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ശക്തിയുള്ളത് അപ്പോൾ. അതിനാൽ ഭിന്നതയെ അഡ്ജസ്റ്റ് ചെയ്യൂ. അപ്പോൾ പരസ്പരം ഏകതയിലൂടെ സമീപത്ത് വന്നു ചേരും. മാത്രമല്ല സർവരുടെയും മുൻപാകെ മാതൃകയായി മാറും. ബ്രാഹ്മണ പരിവാരത്തിന്റെ വിശേഷതയാണ് അനേകതയിലും ഏകത. ഈ ഏകതയുടെ വൈബ്രേഷൻ മുഴുവൻ വിശ്വത്തിലും ഒരു ധർമ്മം ഒരു രാജ്യത്തിന്റെ സ്ഥാപന ചെയ്യും. അതിനാൽ വിശേഷ ശ്രദ്ധ കൊടുത്ത് ഭിന്നത വെടിഞ്ഞ് ഏകത കൊണ്ടുവരണം. ഓം ശാന്തി.